2022 December 2 വെള്ളിയാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. യുക്തിപൂർവം കടത്തിന്റെ കുരുക്കഴിക്കാം. KT രാജഗോപാലൻ എഴുതുന്നു. ഒരു ചെറുപ്പക്കാരൻ ഈയിടെ എന്നെ വിളിച്ചു. അശോകൻ എന്നാണ് പേര്. താൻ നേരിടുന്ന ഒരു പ്രശ്നത്തിന് പോംവഴി തേടുകയാണ്. ഉപദേശം വേണമെന്നതാണ് ആവശ്യം. ഇതേ പ്രശ്നം നേരിടുന്ന പലരും ഉണ്ടെന്നതിനാൽ അവരുടെ അറിവിലേക്കു കൂടിയാണ് ഇത് കുറിക്കുന്നത്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഈ 35-കാരൻ ടെക്നോപാർക്കിലെ അറിയപ്പെടുന്ന സോഫ്റ്റ്വെയർ കമ്പനിയിൽ തരക്കേടില്ലാത്ത ജോലി ചെയ്യുന്നു. വീട്ടമ്മയായ ഭാര്യയും 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളും അടങ്ങുന്ന കുടുംബം. കഴക്കൂട്ടത്തെ സ്വന്തം ഫ്ളാറ്റിൽ താമസിക്കുന്നു. സ്വന്തമായി കാറും മോട്ടോർ സൈക്കിളുമുണ്ട്. സന്തുഷ്ട കുടുംബം. മാതാപിതാക്കൾ നാട്ടിലാണ്. അവരുടെ കാർഷിക വരുമാനവും സർക്കാർ ജീവനക്കാരായിരുന്നതിനാൽ കിട്ടുന്ന പെൻഷനും അവരുടെ ജീവിതത്തിന് ധാരാളം. പക്ഷേ അശോകൻ കടക്കെണിയിൽപ്പെട്ടിരിക്കുന്നു. മാസം തോറും ഭവന വായ്പ 25,000 രൂപ, അത് 15 വർഷം ബാക്കിയുണ്ട്. കാർ വായ്പ 6,000 രൂപ, 5 വർഷം ബാക്കിയുണ്ട്. 2-വീലർ വായ്പ 2,000 രൂപ, 3 വർഷം ബാക്കി. ക്രെഡിറ്റ് കാർഡ് വായ്പ 9,000 രൂപ, 8 മാസം ബാക്കി. 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസിയുടെ പ്രീമിയം 7,000 രൂപ, 23 വർഷം ബാക്കി. പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് 1,000 രൂപ. മകളുടെ പേരിൽ സുകന്യ സമൃദ്ധി യോജന 1,000 രൂപ. മകളുടെ സ്കൂൾ ഫീസിനും ബസിനും ഫ്ളാറ്റിന്റെ മെയിന്റനൻസിനും സ്വന്തം വാഹനങ്ങളുടെ പെട്രോളിനുമായി 10,000 രൂപ വേണം. 79,000 രൂപ പ്രതിമാസ ശമ്പളമുള്ള അശോകന് ആദായ നികുതി 2,000 രൂപ കിഴിച്ച് കയ്യിൽ കിട്ടുന്നതിൽ നിന്ന് ഇതെല്ലാം മാറ്റിയാൽ ശേഷിക്കുന്ന 16,000 രൂപ കൊണ്ട് വേണം 3 പേരുള്ള കുടുംബം പുലർത്താൻ. പ്രതിവിധി കുറിക്കുന്നതിന് മുൻപ് അശോകനോട് ഞാൻ ചോദിച്ചു, ക്രെഡിറ്റ് കാർഡ് വായ്പയുടെ പലിശ നിരക്ക് എത്രയാണെന്ന് അറിയാമോ? ഉടൻ വന്നു മറുപടി, 2.5%. ഇത് മാസനിരക്കാണ്, എന്നുവച്ചാൽ വാർഷിക നിരക്ക് 30%. ഞാൻ വിശദീകരിച്ചപ്പോൾ അയാൾ അന്തം വിട്ടുപോയി. ഗുരുതരമായ രോഗം ശമിക്കാൻ കയ്പുള്ള മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന് ആമുഖമായി പറഞ്ഞ ശേഷം ഞാൻ വിഷയത്തിലേക്ക് കടന്നു. എല്ലാ വായ്പയുടെയും മാസത്തവണകളുടെ തുക വരുമാനത്തിന്റെ 40 ഏറിയാൽ 50% ആകാവൂ എന്ന തത്വം പാലിക്കാത്തതാണ് പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം. കൂടിയ പലിശ നിരക്കുള്ള വായ്പകൾ ആദ്യം തിരിച്ചടയ്ക്കുക. ക്രെഡിറ്റ് കാർഡ് വായ്പ വേണം ആദ്യം തിരിച്ചടയ്ക്കേണ്ടത്. അതിന് പണം കണ്ടെത്തേണ്ടേ? സിബിൽ സ്കോർ താഴ്ന്നിരിക്കാനാണ് സാധ്യത. അതിനാൽ ധനകാര്യ സ്ഥാപനങ്ങൾ ഇനി കടം തരാൻ സാധ്യതയില്ല. അഥവാ അവർ തയ്യാറായാലും ഇനിയും വാണിജ്യാടിസ്ഥാനത്തിലുള്ള കടമെടുക്കുന്നത് ആശ്വാസ്യമല്ല. പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നും പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നും വായ്പ കിട്ടും, അല്ലെങ്കിൽ ഒരു പങ്ക് പിൻവലിക്കാം. ഈ വഴികൾ തേടി എത്ര പണം സ്വരൂപിക്കാമെന്ന് അന്വേഷിച്ച് തിരിച്ചുവരാൻ അയാളോട് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അശോകൻ വന്നു. പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നും പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നുമായി ആകെ 1,00,000 രൂപ പിൻവലിക്കാം. ഞാൻ പറഞ്ഞത്, ആ സംഖ്യ കൊണ്ട് ക്രെഡിറ്റ് കാർഡ് വായ്പ 72,000 രൂപ തിരിച്ചടയ്ക്കുക. അപ്പോൾ വീട്ടുചെലവിനുള്ള പണം 16,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയരും. എന്നിട്ട് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ ഒരു ടേം പ്യുവർ റിസ്ക് പോളിസി വാങ്ങുക. ഓൺലൈനായി എടുത്താൽ 50 ലക്ഷം രൂപയ്ക്ക് ഏതാണ്ട് 20,000 രൂപയെ വാർഷിക പ്രീമിയം വരൂ. ഈ തുക തിരിച്ചു കിട്ടില്ല എന്നത് മാത്രം ഓർത്തിരിക്കുക. ഇതൊരു നഷ്ടമായി കണക്കാക്കരുത്. കുടുംബത്തിന്റെ സുരക്ഷയ്ക്കുള്ള ചെലവായി മാത്രം കണക്കാക്കുക. ബാക്കിയുള്ള 8,000 രൂപ കൊണ്ട് കുടുംബത്തിലെ 3 അംഗങ്ങൾക്കുമുള്ള ഒരു മെഡിക്ലെയിം പോളിസി ഏർപ്പാടാക്കുക. ടേം പോളിസി എടുത്തതിനു ശേഷം മാത്രം നിലവിലുള്ള 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ക്യാൻസൽ ചെയ്യുക. പോളിസി സറണ്ടർ ചെയ്താൽ കിട്ടുന്ന തുക ഉടനെ കാർ വായ്പയിൽ അടയ്ക്കുക. ഇതോടെ വീട്ടുചെലവിന് 31,000 രൂപ ഉണ്ടാവും. ഈ തുക കൊണ്ട് 3 പേർക്ക് സുഖമായി കഴിയാമെന്ന് മാത്രമല്ല, സമ്പാദ്യമായി കുറച്ചു തുക മാറ്റിവെക്കാനും കഴിയണം. മാസം തോറും പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിൽ അടയ്ക്കുന്ന തുക 1,000 രൂപയിൽ നിന്ന് 5,000 അല്ലെങ്കിൽ 3,000 ആയെങ്കിലും വർദ്ധിപ്പിക്കുക. അടുത്ത പടി ലാഭമോ നഷ്ടമോ എന്നൊന്നും നോക്കാതെ കാർ വിൽക്കുക എന്നതാണ്. ആളുകൾ എന്ത് വിചാരിക്കുമെന്നൊന്നും വേവലാതിപ്പെടരുത്. സ്വന്തം പൊങ്ങച്ചത്തിനും മേനിക്കും മാസം തോറും 6,000 രൂപ വലിയൊരു വില തന്നെയാണ്. 3 പേർക്ക് തൽക്കാലം ഒരു 2-വീലർ മതി എന്ന് തീരുമാനിക്കുക. ജോലിസ്ഥലം അകലെയൊന്നുമല്ലോ. പക്ഷേ കാർ വിറ്റുകിട്ടുന്ന തുക വായ്പ തിരിച്ചടയ്ക്കാൻ മതിയാവാൻ സാധ്യതയില്ല. അതിനാൽ 1,00,000 രൂപ വരുന്ന ആ കമ്മി നികത്താൻ പണം കണ്ടെത്തണം. അതായിരിക്കും ഏറ്റവും വലിയ കടമ്പ. 10 മാസം 10,000 രൂപ വെച്ച് തിരിച്ചു തരാമെന്ന നിബന്ധനയിൽ അച്ഛനോട് 1,00,000 രൂപ കടം വാങ്ങുക. അച്ഛന്റെ വായ്പ 10 മാസം കൊണ്ട് തിരിച്ചടച്ച ശേഷം എന്നെ വീണ്ടും വന്നു കാണൂ. ഞാൻ അശോകനെ യാത്രയാക്കി. കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് അശോകൻ ചോദിച്ചു, അപ്പോൾ എന്റെ ക്രെഡിറ്റ് കാർഡ് അത് ക്യാൻസൽ ചെയ്തേക്കാം അല്ലേ സർ? അത് പോക്കറ്റിലിരിക്കട്ടെ, ആവശ്യത്തിന് ഉപയോഗിക്കാം. ബിൽ തുക മുഴുവനായും യഥാസമയം കൊടുക്കാൻ മറക്കരുതെന്ന് മാത്രം ഞാൻ പറഞ്ഞു. ഈ ലേഖനം എഴുതിയ KT രാജഗോപാലൻ 3 പൊതുമേഖലാ ബാങ്കുകളിൽ ജനറൽ മാനേജറായും ഡയറക്ടറായും ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്.